والإيمان قول وعمل يزيد وينقص كما جاء في الخبر. أكمل المؤمنين إيمانا أحسنهم خلقا. ومن ترك الصلاة فقد كفر، وليس من الأعمال شيء تركه كفر إلا الصلاة، من تركها فهو كافر وقد أحل الله قتله.
അടുത്തത് എന്താണ് ഈമാൻ എന്നതുകൊണ്ട് അഹ്ലു സുന്നയുടെ അഖീദയിൽ അറിയിക്കുന്നത്? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ്. അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തസ്ദീഖും ബിൽ ഖൽബ്, ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തണം. വൽ ഇഖ്റാറു ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് പറയണം. വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് അത് അനുസൃതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വരികയും വേണം. അപ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. ഒരാൾ അല്ലാഹ് മാത്രമാണ് ഇലാഹ് എന്ന് കൽബിൽ ഉറപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ല പറയുന്നില്ല, അവന്റെ ഈമാൻ ശരിയല്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു, എന്റെ കൽബിൽ കുഫ്റാണ്, അവനാണെങ്കിൽ അവൻ മുനാഫിഖാണ്, അവൻ ഒരിക്കലും ഇസ്ലാമിന്റെ വൃത്തത്തിൽ പൂർണ്ണമായിട്ടുള്ള മുഅ്മിനാവുകയില്ല. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും വേണം. എന്നാൽ ഈമാൻ എന്നുള്ളതിന് തസ്ദീഖ് ബിൽ ഖൽബ് മാത്രം മതി, അമലുകൾ ആവശ്യമില്ല എന്ന് പറയുന്ന പിഴച്ച വിഭാഗങ്ങളുണ്ട്, മുർജിയാക്കളെ പോലെയുള്ളവർ. അവർ പറയുന്നത് എന്താണ്? ഒരു വട്ടം സത്യപ്പെടുത്തിയാൽ മതി, പിന്നെ എന്ത് ചെയ്താലും, അവൻ വ്യഭിചരിച്ചാലും അവന് ഈമാൻ കുറയില്ല, അവൻ കള്ളുടിച്ചാലും അവന് ഈമാൻ കുറയില്ല, അവൻ സത്യപ്പെടുത്തുമ്പോ എന്താണോ ഈമാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ എന്താണോ അവൻ ആ സത്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ എന്ത് പാപം ചെയ്താലും അതേ ഈമാനായിരിക്കും അവനുണ്ടാവുക എന്ന് ചില പഴച്ച ആളുകൾ പറയാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈമാനിന്റെ അടിസ്ഥാന ഈമാനിന്റെ തഅരീഫ് അങ്ങനെയല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും വഅമലും, വാക്കും പ്രവർത്തനവും സത്യപ്പെടുത്തലുമാണ്. യസീദു വയങ്കുസ്, കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. യസീദു ബിത്താഅ വയങ്കുസു ബിൽ മഅസിയ, അല്ലാഹുവിനെ അനുസരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി ഈമാൻ കൂടും. അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന കാര്യങ്ങൾ, കർമ്മങ്ങൾ, പാപങ്ങൾ ചെയ്യുന്നത് വഴി ഈമാൻ കുറയുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്രയോ ഹദീസുകൾ, അല്ലെങ്കിൽ ഖുർആനിൽ തന്നെ സാദതുഹും ഈമാന എന്ന് പറയുന്ന എത്ര ആയത്തുകൾ ഉണ്ട്, തെളിവുകളായിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ, നിങ്ങളിൽ ഈമാനിന്റെ പൂർണ്ണതയിലെത്തിയവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പൊ ഈമാൻ എന്തുണ്ട്? പൂർണ്ണത വരുന്നതുകൊണ്ട്, കുറവ് വരുന്നതുകൊണ്ട്, കുറയുന്നതും കൂടുന്നതുമായിട്ടുള്ള കാര്യമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഈമാനു ബിൽഉന് വസബ്ഊന ശുഅബ അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹ ഇമാതതുൽ അദാഅ അനിത് തരീഖ് വൽ ഹയാഉ ശുഅബതു മിനൽ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാന ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഖൗലാണ്, അവിടെ ഖൗലു വന്നു. ഏറ്റവും കുറഞ്ഞത് പറഞ്ഞാൽ വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്, അമല് വന്നു. അൽ ഹയാഉ, ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണ്, കൽബിന്റെ പ്രവർത്തനവും വന്നു. അപ്പൊ ഈ മൂന്ന് തരത്തിലും ഈമാനിനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പറയുന്നതാണ്, വമൻ തറക സ്വലാത ഫഖദ് കഫറ, ആരെങ്കിലും നിസ്കാരത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ കാഫിറാകുന്നതാണ്. കാരണം സഹാബാക്കൾ അവർ നിസ്കാരത്തെ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കണ്ടിരുന്ന ഒരു വിഷയമാണ്. കാരണം മുൻഗാമികളെല്ലാം പിന്നെ വളരെയധികം പണ്ഡിതന്മാർ ഏകോപിപ്പിച്ചിട്ടുള്ള വിഷയമാണ്, നിസ്കാരം ഒരാൾ മടി കാരണം ഒഴിവാക്കിയാലും അവൻ കാഫിറായി പോകുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, ഒരു മുഅ്മിനും കാഫിറും തമ്മിൽ വ്യത്യാസം എന്താണ്? അസ്സലാ, നിസ്കാരമാണ്. ആ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങോട്ടാ പോവുക? അതുപോലെ തന്നെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈമാനാണെന്ന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനകും, അല്ലാഹു നിങ്ങളുടെ ഈമാൻ പാഴാക്കി കളയുകയില്ല. ഇത് ഏത് വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്? ഹിജ്റ, ഖിബിലമാറ്റം. ഖിബിലമാറ്റം സംഭവിച്ചപ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് നിന്ന് നിസ്കരിച്ച ഞാൻ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കൂട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് സഹാബാക്കൾ പേടിച്ചു. അവരിത്ര കാലം അങ്ങടാണ് നിസ്കരിച്ച്, ഇപ്പൊ ഖിബിലയിലേക്കായല്ലോ, അപ്പൊ അത് പാഴായി പോകുന്ന അവർ വിചാരിച്ചു, പേടിച്ചു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, ഈമാനക്കും, അള്ളാഹു നിങ്ങളുടെ ഈമാൻ പാഴാക്കി കളയുകയില്ല. ഈമാൻ കൊണ്ട് ഉദ്ദേശം അസ്വല എന്നാണ്. അപ്പൊ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കുഫറിൽപ്പെട്ട കാര്യമാണ്, അവനെ വധിച്ചു കളയൽ കുഫറിൽ, അഥവാ കുഫറിന്റെ നിയമമാണ് അവന്റെ മേലെ ബാധകമാവുക. ഭരണാധികാരി അവനെ ഉപദേശിക്കുകയും തൗബ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ട് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അവനെ വധിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഭരണാധികാരിക്ക്.
وخير هذه الأمة بعد نبيها أبو بكر الصديق ثم عمر بن الخطاب ثم عثمان بن عفان. نقدم هؤلاء الثلاثة كما قدمهم أصحاب رسول الله صلى الله عليه وسلم، لم يختلفوا في ذلك. ثم بعد هؤلاء الثلاثة أصحاب الشورى الخمسة، علي بن أبي طالب وطلحة والزبير وعبد الرحمن بن عوف وسعد، كلهم يصلح للخلافة وكلهم إمام. ونذهب في ذلك إلى حديث ابن عمر، كنا نعد ورسول الله صلى الله عليه وسلم സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ വഅസ്ഹാബുഹു മുതവാഫിറൂൻ അബൂബക്രിൻ ثم ഉമർ ثم ഉസ്മാൻ ثم നസ്കുത്.
അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് പറയുകയാണ്. സ്വഹാബാക്കളാണെന്നതിൽ നമുക്ക് സംശയമില്ല. ആ സ്വഹാബാക്കളിൽ ആരൊക്കെയാണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇജ്മാഉള്ള ഒത്തൊരുമിച്ചുള്ള കാര്യമാണ് സ്വഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയാണ്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുയാണ്. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുയാണ്. ഈ മൂന്ന് കൂട്ടരെ മറ്റുള്ളവരെക്കാൾ ആദ്യമായി പരിഗണിക്കുക എന്നുള്ളത് സ്വഹാബാക്കളുടെ കാലത്തും ഇക്കാലത്ത് അഹ്ലുസുന്ന ഒരുമിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനെതിരായിട്ടുള്ള പിഴച്ച വിഭാഗങ്ങൾ, ഷിഈ വിഭാഗത്തിലെ റാഫിദകൾ, അവർ ഇവരെക്കാളെല്ലാം ശ്രേഷ്ഠൻ അലി റളിയല്ലാഹു ആണ് എന്നും ഇവരെ കാഫിറാക്കുന്ന ഈ ഉത്തമരായിട്ടുള്ള സ്വഹാബാക്കൾ ഖവാരിജുകൾ, ഇവരെ കാഫിറാക്കുന്നവരാണ്. അങ്ങനെ പല രീതിയിൽ ഇവരെ നിഷേധിക്കുന്ന, ഇവരെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷെ അഹ്ലുസുന്ന പറയുന്നു, ഒന്നാമത്തേത് അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തേത് ഉമർ ബിൻ ഖത്താബ്, പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതിൽ അഹ്ലുസുന്ന ഏകോപിച്ചിട്ടുണ്ട്. ഇവർക്ക് ശേഷം പിന്നെ ആരാണ്? ഇവർക്ക് ശേഷം പിന്നെ ആരാണ്? അവരാണ് അസ്ഹാബു ശൂറ എന്ന് പറയുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം ഖിലാഫത്ത് ആരാണ് അടുത്ത ഖലീഫ എന്ന് തെരഞ്ഞെടുക്കാൻ ഒരു ശൂറ കമ്മിറ്റിയെ ഉണ്ടാക്കി. ആരൊക്കെയാണ് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് എന്ന്. അതിൽപ്പെട്ട ആളുകളാണ് അലി ഇബ്ൻ അബി ത്വാലിബ്, വതൽഹത്ത് ഇബ്ൻ ഉബൈദില്ലാ, വസുബൈർ ഇബ്ൻ അവ്വാം, അബ്ദുറഹ്മാൻ ഇബ്ൻ ഔഫ്, വസഅദ്, വകുല്ലുഹും യസ്ലൂ ലിൽ ഖിലാഫ. ഈ ആളുകളൊക്കെ എന്തിനർഹനാണ്? ഖിലാഫത്തിന് അർഹരായിട്ടുള്ള ആളുകളായിരുന്നു. കാരണം ഉമർ ഖത്താബ് റളിയല്ലാഹു ഇവരോട് ചർച്ച ചെയ്തിട്ട് വേണം ഇവരിൽ ഒരാളെ തീരുമാനിക്കണം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഇവരോട് ചർച്ച ചെയ്യാനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. വകുല്ലുഹും ഇമാമുൻ, എല്ലാ ഇവരെല്ലാം ഇമാമിങ്ങളിൽപ്പെട്ടവരാണ്. ഇതിനുള്ളൊരു ദലീലായിട്ട് ഇമാം അഹമ്മദ് കൊടുക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, കുന്നാ നഅദ്ദു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താറുണ്ട് ആരൊക്കെയാണ് സഹാബാക്കളുടെ സ്ഥാനം എന്നുള്ളത്. അപ്പൊ അബൂബക്കർ എന്നും ഉമർ എന്നും ഉസ്മാൻ എന്നും പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കും. അപ്പൊ ഈ മൂന്ന് കൂട്ടർ ഒന്നാമത്തെ സ്ഥാനക്കാരാണ് എന്ന് അംഗീകരിച്ചു പോന്നിട്ടുള്ള അഹ്ലു സുന്ന ഇജ്മാഉള്ള കാര്യമാണ്.
ثم من بعد اصحاب الشورى اهل بدر من المهاجرين ثم اهل بدر من الانصار من اصحاب رسول الله صلى الله عليه وسلم على قدر الهجره والسابقه اولا فاولا ثم افضل الناس بعد هؤلاء اصحاب رسول الله صلى الله عليه وسلم القرن الذي بعث فيهم وكل من صاحبه سنه او شهرا او يوما او ساعه او راه فهو من اصحابه وهو من الصحبه على قدر ما صاحبه وكانت سابقته معه وسمع منه ونظر إليه نظرة فأدناهم صحبة هو أفضل من القرن الذين لم يروه ولو لقوا الله بجميع الأعمال كان هؤلاء الذين صحبوا النبي صلى الله عليه وسلم ورأوه وسمعوا منه ومن رآه بعينه وآمن به ولو ساعة أفضل لصحبته من التابعين ولو عملوا كل أعمال الخير.
ഇനി ഈ പറഞ്ഞ ആളുകൾക്ക് ശേഷം പിന്നീട് ആരാണ് സഹാബാക്കൾ ശ്രേഷ്ഠരായിട്ടുള്ളവരെന്നാണ്. അപ്പൊ ആദ്യത്തെ മൂന്നാളുകളെ പറഞ്ഞു അസ്ഹാബു ശൂറ എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ളവർ അഹ്ലു ബദ്രിൻ മിനൽ മുഹാജിരീൻ, ബദറിൽ പങ്കെടുത്തവരാണ്. ബദറിൽ പങ്കെടുത്തവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഹിജ്റ ചെയ്തവരാണ്. പിന്നെ ആരാണ്? സുമ്മാഹുലു ബദ്രിൻ മിനൽ അൻസാർ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബദറിൽ പങ്കെടുത്ത അൻസാരികളാണ്. അലാ ഖദ്രിൽ ഹിജ്റത്തി വസ്സാബിഖത്തി അവ്വലൻ ഫഅവ്വലൻ. മുഹാജിറുകളിൽ തന്നെ സ്ഥാനം എങ്ങനെയാണ്? ആദ്യം ഹിജ്റ ചെയ്ത ആളുകൾ എന്നുള്ള നിലക്കാണ്. അതായത് സ്വഹാബാക്കളിൽ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്, അതിൽ മുഹാജിറുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്, ആ മുഹാജിറുകളിൽ ഹിജ്റ ആദ്യം ചെയ്തവർക്ക് ശ്രേഷ്ഠതയുണ്ട്, അതിനുശേഷം അൻസാറുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. ഇത് മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ മരണപ്പെട്ടവരെയെല്ലാം, അല്ലെങ്കിൽ അല്ലാതെ മരണപ്പെടുമ്പോഴും ഇമാമത്ത് നിൽക്കുമ്പോൾ പോലും ഹിജ്റ ആദ്യം ചെയ്തവർക്ക് ആദ്യം സ്ഥാനം കൊടുക്കും. ആദ്യം ഖബറിൽ ആരെ വെക്കേണ്ടത്? ആദ്യം ഹിജ്റ ചെയ്ത ആളായിരിക്കും. ഇമാമ നിൽക്കുമ്പോൾ എല്ലാ നിബന്ധനകളും പാലിച്ചു വിചാരിക്കാം. ഖുർആനിലെ അറിവ്, ഹദീസിലെ അറിവ് ഒക്കെ പാലിച്ചു കഴിഞ്ഞാൽ ഹിജ്റ ചെയ്തവരെ പരിഗണിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഹിജ്റ ആദ്യം ചെയ്തു എന്നുള്ളത് ഫളൽ നൽകുന്ന ഒരു കാര്യമാണ്. സഹാബാക്കൾക്ക് ശേഷം ഏറ്റവും അഫ്സലായിട്ടുള്ളത് സഹാബാക്കൾക്ക് തൊട്ടു പിന്നിൽ വന്നിട്ടുള്ള താബിഈങ്ങളാണ്, താബിഈങ്ങളായിട്ടുള്ളവരാണ്, സഹാബാക്കളെ കണ്ട് ജീവിച്ചിട്ടുള്ള താബിഈങ്ങളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ളവർ, അതൊരു മാസമാവട്ടെ, ഒരു ദിവസമാവട്ടെ, കുറഞ്ഞ സമയമാവട്ടെ, അവര് മുഅ്മിനായി മരണപ്പെടുകയാണെങ്കിൽ അവർ സഹാബികളാണ്. അതിനുശേഷമുള്ള ആളുകൾ എത്ര വലിയ കർമ്മം ചെയ്തു വന്നാലും, എത്ര വലിയ കർമ്മം ചെയ്തു വന്നാലും ഈ സ്വഹാബാക്കളുടെ ദർജയിൽ അവർ എത്തുകയില്ല. എത്ര വലിയ കർമ്മം അതിന് ശേഷമുള്ളവർ ചെയ്താലും സ്വഹാബാക്കളുടെ ദർജയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കുകയും അതൊരു നിമിഷത്തേക്കാണെങ്കിലും അതിനേക്കാൾ ഉത്തമരായി പിൽക്കാലക്കാർ എത്ര വലിയ കർമ്മം ചെയ്തു വന്നാലും ആവുകയില്ല. അത് നമുക്ക് ഹദീസുകളിൽ തന്നെ തെളിവ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാൾ ഉഹുദ് മലയോളം സദഖ കൊടുത്താലും എന്റെ സഹാബാക്കൾ കൊടുത്ത ഒരു മുദ്ദിനോളമോ അതിന് കുറച്ച് കുറച്ച് കൊടുത്തതിന് പോലും പകരമാവുകയില്ല എന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചവരാണ്, അവരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും അഫ്ളായിട്ടുള്ളവർ. അവരുടെ സ്ഥാനത്തേക്ക് ഒരാളും ഉയരുകയില്ല.
والسمع والطاعة للأئمة وأمير المؤمنين البر والبد والفاجر ومن ولي الخلافة واجتمع الناس عليه ورضوا به ومن عليهم بالسيف حتى صار خليفة وسمي أمير المؤمنين والغزو ماض مع أمير المؤمنين مع الأمير إلى يوم القيامة البد والفاجر لا يترك.
അടുത്തത് അഹ്ലുസുന്നയുടെ അഖീദയിൽ സലഫി മൻഹജിന്റെ ഉസൂലുകളിൽപ്പെട്ട ഒരു കാര്യമാണ് ഭരണാധികാരികളോട് വലിയുൽ അമറിനോടുള്ള സംഉൽ തആത്തും കേൾവിയും അനുസരണവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സഹാബാക്കൾ ഖിലാഫത്തിന്റെ കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹിന്റെ കാലത്ത് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ നേരായ മാർഗത്തിൽ നിന്ന് അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചുപോയ ആദ്യത്തെ വിഭാഗം ആരാണ്? അവർ ഖവാരിജുകളാണ്. ഭരണാധികാരിക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടുകയും ഭരണാധികാരിയെ വധിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്ത പിഴച്ച വിഭാഗക്കാരാണ്. ഒരു മൻപാപം ചെയ്തവർ കാഫിറുകളാണ് എന്നും സഹാബാക്കളെ കാഫിറാക്കവരെ ചെയ്ത പിഴച്ച വിഭാഗക്കാരാണ്. ഒറ്റ സഹാബികൾ പോലും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പിൽക്കാലക്കാരായ ഖുർആനിനെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച ആളുകളാണ് ഭരണാധികാരി. ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഭരണാധികാരി, അത് മുഅ്മിനീങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ യുദ്ധം ചെയ്തിട്ടോ മറ്റോ ആയി എന്ന് വിചാരിക്കാം. ഒരു നാടിന്റെ ഭരണാധികാരിയായി ഒരാൾ, ഇസ്ലാമിക ലോകത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഭരണാധികാരിയായി എന്ന് വിചാരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അമീറുൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ അമീർ എന്നുള്ള സ്ഥാനത്ത് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവൻ പുണ്യം ചെയ്യുന്നവനാണെങ്കിലും തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവനാണെങ്കിലും പ്രത്യക്ഷമായ കുഫ്ർ അവനിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ തെറ്റുകൾ എത്ര ചെയ്താൽ തന്നെയും സംഉം തആത്തും, ആ ഭരണാധികാരി കൽപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. എത്രയോ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ ഭരണാധികാരി എത്ര അക്രമിയാണെങ്കിലും എത്ര തെമ്മാടിയാണെങ്കിലും വ്യക്തമായ കുഫ്ർ തെളിയാത്തോടത്തോളം കാലം ആ ഭരണാധികാരിയെ അനുസരിക്കൽ നിർബന്ധമാണ്. ഗൈരു മഅസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയുന്ന വിഷയത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത വിഷയങ്ങളിൽ ആ ഭരണാധികാരി കൽപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. ഇത് ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ മഹത്തായ പ്രത്യേകതയാണ്. മുസ്ലിമീങ്ങളുടെ കാര്യം ഒരു ജമാഅത്ത് ഉണ്ടായാണ് ഏറ്റവും നല്ല രീതിയിൽ നടക്കുള്ളൂ. ആ ജമാഅത്ത് ഉണ്ടാവണമെങ്കിൽ അതിനൊരു അമീർ ഉണ്ടാവണം. ആ അമീറിനെതിരെ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് അവരുടെ അമ്നാണ് ഇല്ലാതാവുക, അവരുടെ നിർഭയത്വം ഇല്ലാതാവും, അവർക്ക് അവരുടെ കാര്യങ്ങൾ നേരാവണ്ണം കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ ഭരണാധികാരി എത്ര അക്രമിയാണെങ്കിലും ആ സിസ്റ്റം അവിടെ നിലനിന്ന് പോകണം. ആ ഭരണം എന്നുള്ള സിസ്റ്റം അവരുടെ നിലനിന്ന് പോകണം. അതുകൊണ്ട് തന്നെ ഭരണാധികാരിയെ അനുസരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ആ ഭരണാധികാരി ഏതെങ്കിലും യുദ്ധത്തിന് വിളിക്കുകയാണെങ്കിൽ, പുറപ്പെടുകയാണെങ്കിൽ ആ ഭരണാധികാരികൾക്ക് പിന്നിൽ യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്. അത് ഇസ്ലാമിക ലോകത്ത് ഓരോ വ്യക്തിയും, ഒരു ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അതിൽ ഓരോ വ്യക്തിയും ആ രാജ്യത്തിന്റെ പോരാളിയാണ്. അപ്പൊ ഭരണാധികാരി യുദ്ധത്തിന് പോകുമ്പോൾ ആ ഭരണാധികാരിക്ക് പിന്നിൽ യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പിന്നെ ആ ഭരണാധികാരികൾക്ക് അധികാരപ്പെട്ടതാണ് യുദ്ധസ്വത്ത് വീതിക്കലും അതുപോലെ ഹദ്ദ് നടപ്പിലാക്കലും, പിന്നെ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കലും, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആ ഭരണാധികാരിയുടെ അധികാരത്തിൽപ്പെട്ടതാണ്. ആ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുകയോ ആ ഭരണാധികാരി കൽപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരാവുകയോ ഒരാളും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സക്കാത്ത് ഭരണാധികാരിക്ക് ഏൽപ്പിക്കാവുന്നതാണ്. അവൻ ഏൽപ്പിച്ചു, ആ ഭരണാധികാരി തെമ്മാടിയാണെന്ന് വിചാരിക്കുക, പക്ഷെ അവൻ സക്കാത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സക്കാത്ത് അവൻ എന്ത് ചെയ്താലും ഇവൻ സക്കാത്ത് കൊടുത്തു എന്നുള്ള നിലക്ക് അതിന് പ്രതിഫലം ലഭിക്കുന്നവനാണ് അത് കൊടുത്ത വ്യക്തി. അപ്പോൾ ഭരണാധികാരി ോടുള്ള കടമകൾ കേൾവിയും അനുസരണയും ഓരോരുത്തരും പാലിക്കേണ്ടതാണ്.
وقسمه الفيء واقامه الحدود الى الائمه ماض ليس لاحد ان يطعن عليهم ولا ينازعهم ودفع الصدقات اليهم جائزه نافذه من دفعها إليهم أجزأت عنه برا كان أو فاجرا وصلاة الجمعة خلفه وخلف من ولاه جائزة باقية تامة ركعتين من أعداهما فهو مبتدع تارك للآثار وخالف للسنة ليس له من فضل الجمعة شيء إذا لم ير الصلاة خلف الأئمة من كانوا بديهم وفاجرهم فالسنة بأن يصلي معهم ركعتين ويدين بأنها تامة لا يكن في صدرك من ذلك شك.
അടുത്തത് വസലാത്തുൽ ജുമഅത്തി ഖൽഫഹു, ഭരണാധികാരികൾക്ക് പിന്നിൽ ജുമഅ നിസ്കരിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ ഭരണാധികാരി നിയമിച്ചിട്ടുള്ള ആ അമീറിന്റെ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് എന്താണ് ഒരു ജായിസത്തുൻ ബാഖിയത്തുൻ താമത്തുൻ റക്അത്തൈൻ, രണ്ട് റക്അത്ത് സീരിയൽ. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുൻഗാമികളിൽ ഭരണാധികാരി, ഇപ്പൊ അമവി ഭരണകാലത്തിന്റെ ആരംഭത്തിൽ തന്നെ ചില ഭരണാധികാരികൾ, ഹജ്ജാജിനെ പോലെയുള്ള, ഇബ്നു സയ്യാദിനെ പോലെയുള്ള ചില ഭരണാധികാരികൾ വളരെയധികം അക്രമികളായിരുന്നു. അല്ലെങ്കിൽ അവർ ഓരോ മസ്ജിദിലും നിർണയിക്കുന്ന ഇമാമുകൾ, അവർ തെമ്മാടികളായിട്ടുള്ള ആളുകളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പൊ പലരും ബിദഅത്തിന്റെ ആളുകൾ, അവരുടെ പിന്നിൽ ജുമഅ ശരിയാവുകയില്ല. കാരണം അന്ന് ജുമഅക്ക് ഖുതുബ നിർവഹിക്കുകയും ഇമാമായി നിൽക്കുകയും എല്ലാം ചെയ്യുന്നതിൽ അമീർമാർ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചിരുന്നു, അവരത് ചെയ്യുമായിരുന്നു. അപ്പൊ അവരുടെ പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്ന ധാരണയിൽ അവരോടൊപ്പം നിസ്കരിക്കും. കാരണം എല്ലാവരും ഒരുമിച്ച് വരേണ്ടതല്ലേ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെ എന്ത് ചെയ്യും? പിന്നെ രണ്ടരക്കാറ്റ് വേറെ നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് ശരിയല്ല, അത് സുന്നത്തിനെതിരാണ്, അതിനൊരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. കാരണം സ്വഹാബാക്കൾ, ഈ ഹജ്ജാജിന്റെയും മറ്റുള്ളവരെയും കാലത്ത് പല സ്വഹാബാക്കളും ജീവിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. ഇവർ അവരെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, അവരത് മടക്കിയിട്ടില്ല. അവർ ആരെയാണോ ഏൽപ്പിച്ചത് അവരെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. അതൊരു സംഭവം കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മസ്ജിദിൽ നിസ്കരിക്കുമ്പോ ഫജറിന് അവിടെ ഇമാമായി ഭരണാധികാരി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തി മദ്യപിച്ചിട്ടാണ് നിസ്കരിക്കാൻ വന്നത്, ലഹരിയിലാണ് നിസ്കരിക്കാൻ വന്നത്. പക്ഷെ ആളുകൾക്ക് മനസ്സിലായില്ല, നിസ്കാരം കഴിഞ്ഞപ്പോ ഇമാവും വീണ് ചോദിച്ചു, ഞാൻ ഇനി നിസ്കരിക്കണോ, ഇനി കൂട്ടണോ ചോദിച്ചു. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ഇയാൾ മദ്യപിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്, ലഹരിയിലാണ് നിസ്കരിക്കുന്നത് എന്ന്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും ആ നിസ്കാരം അവിടെ നിർവഹിച്ചു, നിസ്കാരം പാത്തിലാണ്, വീണ്ടും നിസ്കാരം നിർവഹിച്ചു. ഇയാളെ ഹജ്ജ് ഭരണാധികാരി ഹജ്ജ് നടപ്പിലാക്കുകയും ചെയ്തു. അന്ന് ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാറുണ്ട്, ഹജ്ജ് 80 അടി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ എന്ത് ചെയ്തിട്ടില്ല, ആ ഇമാമിനെ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമാമിന് പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അത് ഭരണാധികാരി എത്ര നല്ലവനാണെങ്കിലും തെമ്മാടിയാണെങ്കിലും ഇമാമായിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പിന്നിൽ നിസ്കരിക്കേണ്ടതാണ്. ആ രണ്ട് റക്അത്ത് ജുമഅ തന്നെ അതിന് മതിയാവുന്നതാണ്, ഒരിക്കലും ആ ജുമഅ പാഴാവി പോവുകയില്ല. ചില ആളുകൾ മനസ്സിൽ ഷെക്ക് ഉണ്ടായിട്ട് വീണ്ടും നിസ്കരിക്കേണ്ട ആവശ്യം അതിനില്ല, ഒരു ഷെക്കും അതിന്റെ ആവശ്യത്തിനില്ല. ഉത്തമരായ സഹാബാക്കൾ ഇതുപോലുള്ള ഭരണാധികാരികളുടെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്.
ومن خرج على إمام من أئمة المسلمين وقد كان الناس اجتمعوا عليه وأقروا له بالخلافة بأي وجه كان بالرضا أو بالغلبة فقد شق هذا الخارج عصى المسلمين وخالف الآثار عن رسول الله صلى الله عليه وسلم فإن مات الخارج عليه مات ميتة الجاهلية ولا يحل قتال السلطان ولا الخروج عليه لأحد من الناس فمن فعل ذلك فهو مبتدع على غير السنة
ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടുന്നതിന്റെ ഗൗരവമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭരണാധികാരിയെ കേൾക്കുക അനുസരിക്കുക പറഞ്ഞെടുത്ത് തന്നെ പിന്നെ ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടുക എന്നുള്ളത് അനുവദനീയമേ അല്ല. അവർ ചെയ്ത തെറ്റിന്റെ മേലെയോ അവർ ചെയ്യുന്ന അക്രമത്തിന്റെ മേലെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളാണ്, നിന്റെ പുറം പൊളിച്ചാലും നിന്റെ സ്വത്ത് മൊത്തം ഭരണാധികാരി കവർന്നെടുത്താലും അവർക്കെതിരെ നീ ഇറങ്ങിപ്പുറപ്പെടുന്നു. അവർക്കെതിരെ ആ ഭരണത്തിനെതിരെ ആയിക്കൊണ്ട് അയാൾക്ക് ഭരണാധികാരിക്കെതിരെ ആയിക്കൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുക, മുസ്ലിമീങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു അമീറിനെ, അത് തൃപ്തിപ്പെട്ടിട്ടാണെങ്കിലും അല്ല ഭരണാധികാരി അതിക്രമിച്ചു നേടിയതാണെങ്കിലും എങ്ങനെ നേടിയതാണെങ്കിലും ആ ഭരണാധികാരിക്കെതിരാവുക എന്നുള്ളത് മുസ്ലിമീങ്ങളോട് എതിരാകുന്നതിന്, മുസ്ലിമീങ്ങളോട് തെറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ഇമാം അഹമ്മദ് ഹംബൽ പറയുന്നത്. ഭരണാധികാരിക്ക് എതിരെ പുറപ്പെട്ടിട്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അവൻ മരണപ്പെടുന്നത് ജാഹിലിയത്തിന്റെ മരണമാണ്. ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് സബ്ർ ചെയ്യുക എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റം ചോദ്യപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, എന്നെ ഹൗദിൽ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കുക, ഭരണാധികാരിക്കെതിരെ ഒരിക്കലും ഇറങ്ങി പുറപ്പെടരുത്. ഇനി ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുക, ഖുറൂജ് നടത്തുക എന്നുള്ളത് അവൻ ബിദ്അത്തുകാരനാണ്, അഹ്ലു സുന്നയുടെ മൻഹജിൽ നിന്ന് പുറത്തുമാണ്.
وقتال اللصوص والخوارج جائز اذا عرضوا للرجل في نفسه وماله فله ان يقاتل عن نفسه وماله ويدفع عنها بكل ما يقدر وليس له اذا فارقوه وتركوه ان يطلبهم ولا يتبع اثارهم ليس لاحد الا الامام او ولاة المسلمين انما له ان يدفع عن نفسه في مقامه ذلك وينوي بجهده الا يقتل احدا فان مات على يده في دفعه عن نفسه في المعركه فابعد الله المقتول وان قتل هذا في تلك الحال وهو يدفع عن نفسه وماله رجوت له الشهاده كما جاء في الاحاديث وجميع الاثار في هذا انما امر بقتاله ولم يؤمر بقتله ولا اتباعه ولا يجهز عليه ان سرع او كان جريحا وإن أخذه أسيرا فليس له أن يقتله ولا يقيم عليه الحد لكن يرفع أمره إلى من ولاه الله فيحكم فيه
يرفع أمره ഇതിൽ പറയുന്ന വിഷയം ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞല്ലോ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവരാണ്, അവർ മുസ്ലിമീങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെടും. അപ്പൊ ഇതിൽ പറയുന്ന ഒരു വിഷയം, വഖിതാലുൽ ലുസൂസി വൽ ഖവാരിജ് ജായിസു. ഒരു ഖവാരിജോ ഖാരിജിയോ അല്ലെങ്കിൽ ഒരു കള്ളനോ അതുപോലെയുള്ള ആളുകൾ നമ്മളോട് ആക്രമിക്കാൻ വരികയാണ്, നമ്മെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവനോട് പോരാടുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ സ്വന്തത്തിനോ നമ്മുടെ സമ്പത്തിനോ നമ്മുടെ കുടുംബത്തിനോ ഉപദ്രവിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്, അത് ഇവിടെ ഖാരിജി കള്ളനും പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം, അങ്ങനെയുള്ള ഒരാൾ നമ്മെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവനുമായി പോരാടുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അമൻ ഖുതില ദൂന അഹ്ലിഹി വമാലിഹി വനഫ്സിഹി വഹുവ ശഹീദ്. സ്വന്തം നഫ്സിനോ സമ്പത്തിനോ കുടുംബത്തിനോ എല്ലാം വേണ്ടിയിട്ട് ഒരാൾ പോരാടിയിട്ട് അവൻ കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദിന്റെ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ നമ്മെ ആക്രമിക്കാൻ വരികയാണ്, നമ്മൾ നേടിയെടുക്കാൻ, അവനുമായിട്ട് എന്ത് ചെയ്യണം? പോരാടണം. പക്ഷേ അവൻ നമ്മെ വിട്ടുപോയി, ആക്രമിക്കാൻ വന്നു, നമ്മൾ തിരിച്ചു പോരാടിയോ, നമ്മെ വിട്ടുപോയി, പിന്നെ അവനെ പിന്തുടർന്ന് അവനെ പിടിക്കുക എന്നുള്ളതും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലും അവനെ ഉപദ്രവിക്കുക എന്നുള്ളതും ശരിയല്ല. എന്താണ് ചെയ്യേണ്ടത്? ഉത്തരവാദിത്തമുള്ള ഭരണാധികാരിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് അനുവദിക്കപ്പെട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ സ്വന്തത്തിനെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാം? ഒരാൾക്കെതിരെ നിൽക്കാം. ഒരാൾ തല്ലാൻ വന്നാൽ തല്ലുകൊണ്ട് നിൽക്കണം എന്നൊന്നും ഇസ്ലാമിലില്ല. ഒരാൾ എന്തെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ, കട്ടെടുക്കാൻ വന്നാൽ അങ്ങനെ ചെയ്യണം എന്നല്ല, നമ്മൾ സ്വന്തത്തെ പ്രതിരോധിക്കണം. ആ പ്രതിരോധിക്കുന്ന സമയത്ത് അവൻ കൊല്ലപ്പെട്ടാൽ അവന് ഷഹീദാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അവൻ തിരിച്ച് മറ്റേയാളെ കൊന്നു വിചാരിക്കുക, അവൻ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ആ ഏറ്റുമുട്ടലിൽ മറ്റേയാളെ കൊന്നു, അങ്ങനെ കൊന്നാൽ അവൻ നരകത്തിലുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പ്രതിരോധിക്കാൻ വേണ്ടി ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ അങ്ങോട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എന്തെങ്കിലും സംഘം കൂടിയിട്ട് ഏതെങ്കിലും ആളെ പ്ലാൻ ചെയ്ത് പോയിട്ട് കൊല്ലുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൽ നിൽക്കുമ്പോൾ അവൻ അനുവദനീയമല്ല. അത് ഭരണാധികാരിയുടെ ജോലിയാണ്. അവനെ ഉപദ്രവിച്ചത് ആരാണോ, അവനെ എന്താണോ ചെയ്തത്, അവനെ ഏൽപ്പിക്കേണ്ടത് ഭരണാധികാരിയുടെ കയ്യിലാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഒരാൾ ആക്രമിക്കാൻ വന്നു, അയാളെ നമ്മുടെ കയ്യിൽ കിട്ടി, തടവിലായിട്ട് കിട്ടിയാൽ പോലും പിന്നെ അവൻ നമുക്ക് ഉപദ്രവിക്കാൻ പറ്റൂല. നമ്മൾ ആരെ ഏൽപ്പിക്കണം? ഭരണാധികാരിയെ ഏൽപ്പിക്കണം. ഇതിന്റെ പൂർണ്ണത ഇസ്ലാമിക ഭരണത്തിലാണ്. നമ്മുടെ നാട്ടിലും ഇതെങ്ങനെ തന്നെയാണ് പാലിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും അങ്ങോട്ടൊരാളെ പോയിട്ട് ഉപദ്രവിക്കുക എന്നുള്ളത് യോജിച്ച കാര്യമല്ല. ഭരണാധികാരിയാണ് അത് ചെയ്യേണ്ടത്, അവന്റെ മേലെ വിധി നടപ്പിലാക്കേണ്ടത്, അതെല്ലാം ഭരണാധികാരിയാണ്. എന്നാൽ സ്വന്തത്തെ സംരക്ഷിക്കാൻ, എതിർ വന്നവനെ കൊല്ലുക എന്നുള്ള നിയത്തല്ലാതെ സ്വന്തത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ നമ്മുടെ സ്വന്തത്തെയോ കുടുംബത്തെയോ സമ്പത്തിനെയോ എല്ലാം ഉപദ്രവിക്കാൻ വന്നാൽ അതിനെതിരെ പോരാടൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
ولا نشهد على احد من اهل القبلة بعمل يعمله بجنة ولا نار نرجو للصالح ونخاف عليه ونخاف على المسيء المذنب ونرجو له رحمة الله ومن لقي الله بذنب يجب له بالنار تائبا غير مسر غير مسد عليه فإن الله يتوب عليه ويقبل التوبة عن عباده ويعفو عن السيئات من لقيه وقد أقيم عليه حد ذلك الذنب في الدنيا فهو كفارته كما جاء في الخبر عن رسول الله صلى الله عليه وسلم من لقيه مصرا غير تائب من الذنوب التي قد استوجب بها العقوبة فأمره إلى الله إن شاء عذبه وإن شاء غفر له ومن لقيه وهو كافر عذبه ولم يغفر له.
ഇനി നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, ആ ആളുകളെ കുറിച്ച് നമുക്കുണ്ടാവേണ്ട ചിന്തകളും അവരുടെ മേലെ നാം പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ഏതൊരാളും, മുസ്ലിമായ ഏതൊരാളും അവനൊരു കർമ്മം ചെയ്തു, ആ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ സ്വർഗത്തിലാണ് എന്നോ അവൻ നരകത്തിലാണോ എന്നോ സാക്ഷ്യം പറയുകയില്ല, അവൻ സ്ഥിരപ്പെട്ടു പറയുകയില്ല. നന്മ ചെയ്യുന്നവരാണെങ്കിൽ അവനിൽ നിന്ന് സ്വീകരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു, അവനിൽ നാം ശിക്ഷിക്കപ്പെടുമ്പോൾ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. തിന്മ ചെയ്യുന്നവനാണെങ്കിലും അവനിൽ ഭയപ്പെടുന്നു, അതുപോലെ തന്നെ അവന് പുറത്തു ലഭിക്കുമെന്ന് നാം പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ഇന്ന ആൾ എന്തായാലും സ്വർഗത്തിലാണ് നമ്മൾ പറയുകയില്ല. എത്രയോ ദലീലുകൾ. ഉസ്മാൻ ഇബ്നു മഖ്ദൂൻ റളിയല്ലാഹു അൻഹു ഇബാദത്തിൽ അറിയപ്പെട്ട, ബദറിലും ഉഹദിലും എല്ലാം പങ്കെടുത്ത ഉത്തമനായ സഹാബിയാണ്. ആ സഹാബി മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ അടുക്കലേക്ക് വന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും സാക്ഷ്യം വഹിക്കുന്നു ഉസ്മാൻ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുക, നീ എങ്ങനെയാണ് ഉറപ്പ് പറയുക? നമ്മൾ ഖൈർ പ്രതീക്ഷിക്കുന്നു, പക്ഷെ എന്തർത്ഥത്തിലാണ് ഉറപ്പ് പറയുക? മാ അദ്രി മാ അഫ്അലു ബി, എന്നെ കൊണ്ട് എന്താ പ്രവർത്തിക്കപ്പെടുക, പ്രവർത്തിക്കുക എന്ന്, ഞാൻ അള്ളാഹു തആല എന്താണ് പ്രവർത്തിക്കുക എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരാൾ ചെയ്ത കർമ്മത്തിന്റെ പേരിൽ അയാൾ നല്ല കർമ്മം ചെയ്തു എന്ന് സ്വർഗം ഉറപ്പിച്ച് പറയില്ല, അത് തിന്മ ചെയ്തതിന്റെ പേരിൽ നരകം ഉറപ്പിച്ച് പറയില്ല. മുസ്ലിമാണെങ്കിൽ അത് അള്ളാഹു തആല അവന് നന്മ ചെയ്യുന്നവന് നല്ലത് പ്രതീക്ഷിക്കുന്നു, തിന്മ ചെയ്യുന്നവന് അവന് ശിക്ഷയും ഭയപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരാൾ ഒരു കർമ്മം ചെയ്തു, അവൻ നരകാവകാശിയാകുന്ന കർമ്മമാണ് അവൻ ചെയ്തിട്ടുള്ളത്, അങ്ങനെ അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി, അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നമ്മുടെ നിലപാട് എന്താണ്? നാം വിശ്വസിക്കുന്നു അള്ളാഹു തആല അവന്റെ പാപം പുറത്തു കൊടുക്കും, അവന്റെ തൗബ സ്വീകരിക്കും, അവന്റെ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നതാണ്. ഒരിക്കലും അവൻ തിന്മ ചെയ്തു പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് വീണ്ടും തിന്മ ചെയ്തവനെ പോലെ തന്നെ നാം അവനെ പരിഗണിക്കില്ല, ആ തൗബ സ്വീകരിക്കുമെന്ന് നാം പ്രതീക്ഷ വെക്കുന്നു. ഇനി മറ്റൊരാൾ, അവൻ ചെയ്തൊരു ആ തിന്മയുടെ മേലെ ഹദ്ദ് ദുനിയാവിൽ നിന്ന് നടപ്പിലായിട്ടുണ്ട്, അവന് ശിക്ഷ കിട്ടിയിട്ടുണ്ട്, ആ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെന്തായി? ആ ചെയ്ത തെറ്റിനുള്ള കഫാറത്തായിട്ട് അത് മാറിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ, ആ സ്ത്രീ വ്യഭിചരിച്ചു, വിവാഹിതയാണ്, വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയുടെ ഉപ്പാനോട് ആ സ്ത്രീയോട് ഇഹ്സാൻ ചെയ്യാൻ, നല്ല രീതിയിൽ നോക്കാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയെ എറിഞ്ഞു കൊല്ലുകയുണ്ടായി, വേറെ വിഷയത്തിൽ വരുന്നുണ്ട്. പിന്നെ ആ സ്ത്രീയെ എറിഞ്ഞു കൊന്നു. എന്നിട്ട് ആ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലെ വിഭജിച്ച ഒരു സ്ത്രീയല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾ തൗബ ചെയ്തിട്ടുണ്ട്, അവൾ ഈ ചെയ്ത തൗബ മദീനയിലെ 40 ആൾക്ക് വീതിച്ചു കൊടുത്താൽ പോലും തികയുന്നതാണ്, സ്വന്തം ശരീരമാണ് അവൾ ചെയ്ത തെറ്റിന് പകരമായിട്ട് അള്ളാഹുവിന്റെ വിധിക്ക് നൽകിയിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഹദ്ദ് നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെന്താണ്? അവൻ ആ പാപത്തിൽ നിന്ന് ഒഴിവാണ്, നാളെ പരലോകത്ത് അല്ലാത്ത ഒരാളെ പോലെ നാം പ്രതീക്ഷിക്കുന്നതാണ്. ഇനി ഒരാൾ പാപങ്ങളിൽ തന്നെ മുഴുകുകയാണ്, അവൻ പാപങ്ങളിൽ മുഴുകുന്ന ഒരാളാണ്, തൗബ ചെയ്യുന്നില്ല, കഫാറതും കിട്ടുന്നില്ല, അതിൽ തന്നെ മുഴുകുന്ന ഒരാളാണ് വിചാരിക്കുക, അയാളെ കുറിച്ച് അഹ്ലുൽ സുന്നത്ത് എന്താണ് വിശ്വസിക്കുന്നത്? ഫഅമ്റുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇൻശാ അദബഹു വ ഇൻശാ ഗഫറ ലഹു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് ശിക്ഷിക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും, അത് അള്ളാഹുവിന്റെ മഷീഅത്തിൽപ്പെട്ട കാര്യമാണ്. ഇനി അവൻ ലഖയഹു മിൻ കാഫിൻ, കാഫിറായ ഒരു വ്യക്തിയാണെങ്കിലോ അദബഹു വലം യഗ്ഫിർ ലഹു, അള്ളാഹു തആല അവനെ ശിക്ഷിക്കുന്നതാണ്. മുശ്രിക്കായിക്കൊണ്ട് അള്ളാഹുവിനെ ഒരാൾ കണ്ടുമുട്ടുകയാണ്, കാഫിറായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്, അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ല, അവന് ശിക്ഷ നിർബന്ധമായിട്ടും ഉണ്ടാകും. ഇതാണ് ആളുകളുടെ വിഷയത്തിൽ അഹ്ലുൽ സുന്നയുടെ നിലപാട്.
الرجم حق على من زنى وقد احصن اذا اعترف وقامت عليه بينه وقد رجم رسول الله صلى الله عليه وسلم وقد رجمت الائمه الراشدون.
الرجم رجم എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഖുൻ അലാ മൻ സന വഖദ് അഹ്സന, ഒരാൾ വിവാഹിതനാവുകയും അല്ലെങ്കിൽ വിവാഹിതയാവുകയും എന്നിട്ട് അവൾ വ്യഭിചരിക്കുകയും ചെയ്താൽ ആ വ്യക്തിയെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു നൂറിലൂടെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്. വിചരിക്കാത്ത വിവാഹിതനല്ലാത്തവന് വേറെ ശിക്ഷയുണ്ട്, വിവാഹിതനാണെങ്കിൽ ഈ ശിക്ഷയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതവൻ അംഗീകരിക്കുകയും അതല്ലെങ്കിൽ അവന്റെ മേലെ തെളിവ് വ്യക്തമാവുകയും ചെയ്താൽ, അതായത് ഇത് ഇത്തറഫ, അവൻ സ്വയം അംഗീകരിച്ചു വരികയാണ്, അല്ലെങ്കിൽ സ്ത്രീ അംഗീകരിച്ചു വരികയാണ് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു വന്നാൽ അവന്റെ മേലെ ശിക്ഷ നടപ്പിലാകും. ഔഖാമത്തു അലൈഹി ബയ്യിനത്തുൻ, അല്ലെങ്കിൽ അവന്റെ മേലെ തെളിവ് സ്ഥാപിക്കപ്പെട്ടാൽ, നാല് സാക്ഷികൾ വേണം, ഒന്നുകിൽ നാല് സാക്ഷികൾ വേണം, സ്ത്രീയാണെങ്കിൽ അവൾ ഗർഭിണിയാവുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ അറിയിക്കുന്ന തെളിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആ വ്യക്തിയെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. വഖദ് റജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്, പുരുഷനെയും സ്ത്രീയെയും ചെയ്തിട്ടുണ്ട്. മായിസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ വഖദ് റജമത്തിൽ അയ്മത്തുർ റാഷിദൂൻ, ഖുലഫാഉർ റാഷിദീങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കാലത്തും എല്ലാം നടപ്പിലായിട്ടുണ്ട്, ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നടപ്പിലായിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾ അത് പിന്നെ പിഴച്ച ആളുകൾ അതൊരിക്കലും അനീതിയാണ്, അത് ശരിയല്ല എന്നുള്ള നിലക്കൊക്കെ പറയാറുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ നിയമത്തിൽ ഒരു റഊഫത്തും ആരോടും നമുക്ക് തോന്നാൻ പാടില്ല. അപ്പൊ ഇത് ദീനിൽ സ്ഥിരപ്പെട്ട നിയമമാണ്.
ومن انتقص احدا من اصحاب رسول الله صلى الله عليه وسلم او ابغضه بحدث كان منه او ذكر مساوئه وكان مبتدعا حتى يترحم عليهم جميعا ويكون قلبه لهم سليما. النفاق هو الكفر ان يكفر بالله ويعبد غيره ويظهر الاسلام في العلانيه مثل المنافقين الذين كانوا على عهد رسول الله صلى الله عليه وسلم.
അടുത്തത് പറയുന്നത് സ്വഹാബാക്കളോട് ഉണ്ടാകുന്ന നിലപാടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്വഹാബാക്കൾക്കിടയിൽ പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം, അതിനുശേഷം ഉണ്ടായ ഒരുപാട് ഫിത്നകൾ പുറപ്പെട്ടിട്ടുണ്ട്. സ്വഹാബാക്കൾക്കിടയിൽ ഉണ്ടായ ഒരുപാട് ഫിത്നകൾ, ആ ഫിത്നകളുടെ വിഷയത്തിൽ അതും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വഹാബിയോട് ഒരാൾ ആ സ്വഹാബിയെ വില കുറച്ച് കാണുകയോ ആ സ്വഹാബിയോട് വെറുപ്പ് വെച്ച് പുലർത്തുകയോ അല്ലെങ്കിൽ ആ സ്വഹാബി കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുകയോ ചെയ്താൽ അവൻ എന്തല്ല, അവൻ ബിദഅത്തുകാരനാണ്, അഹ്ലുസുന്നയുടെ വക്താവല്ല. സഹാബികൾക്ക് കൊടുക്കേണ്ട ഒരു ഖദറുണ്ട്, ഒരു സ്ഥാനമുണ്ട്. അത് കൊടുക്കാതെ അവരെ പറ്റി കുറ്റം പറയുക എന്നുള്ളത് ബിദഅത്തുകാരുടെ അടയാളമാണ്. അവരോടെല്ലാവരോടും നമുക്ക് ഉണ്ടാവേണ്ടത് അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹനാണ്, അവരെ കാരുണ്യം ലഭിക്കുന്നതിന് അർഹനാണ് എന്നുള്ളതാണ്. അവരെ തൊട്ട് നമ്മുടെ കൽബ് സലീമായിരിക്കണം. ഒരിക്കലും നമ്മുടെ കൽബിൽ അവരോടൊരു ദ്വേഷം ഉണ്ടാകാൻ പാടില്ല. ഇബ്നു തൈമിയ റഹിമഹുള്ള അഖീദത്തുൽ വാസിയത്ത് പറഞ്ഞതുപോലെ, ഇമ്മ അൻ യകൂന كذبا لا اصل له كذبا لا اصل له مما افتراه عليهم اعداؤهم സഹാബാക്കളുടെ ശത്രുക്കൾ അവരുടെ മേലെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് കളവാണ്. واما ان يكون قد زيد فيه او حذف او غير عن وجهه وصحيح منهم فيه معذورون. അവരുടെ മേലെ എടുക്കേണ്ട നിലപാട് എന്ന് പറഞ്ഞാൽ അവർ ഉദുർ നൽകപ്പെടേണ്ടവരാണ്, അവർക്ക് ഒഴിവ് കഴിവ് നൽകപ്പെടേണ്ടവരാണ്. ഇമ്മാ മുജ്തഹിദൂന മുസീബൂൻ വഇമ്മാ മുജ്തഹിദൂന മുഖ്തിഊൻ. അവർ ഇജ്തിഹാദിന് അർഹരായിട്ടുള്ളവരാണ്. ഒന്നെങ്കിൽ ഇജ്തിഹാദ് ശരിയായവർ, അല്ലെങ്കിൽ ഇജ്തിഹാദ് തെറ്റ് സംഭവിച്ചവർ. രണ്ടു കൂട്ടരാണെങ്കിലും അവർക്ക് പ്രതിഫലമുണ്ട്. ശരിയായവന് രണ്ട് പ്രതിഫലവും തെറ്റിയവന് ഒരു പ്രതിഫലവുമുണ്ട്. അതുകൊണ്ട് സ്വഹാബാക്കൾക്കിടയിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് നാം സംസാരിക്കാൻ പാടില്ല, അവരെ മോശപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് നിഫാഖ് എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസം കൽബിലില്ലാതെ പുറത്ത് ബാഹ്യമായി പ്രകടിപ്പിക്കുക, എന്നാൽ ഉള്ളിൽ നിഫാഖ് കൊണ്ട് കുഫർ കൊണ്ട് നടക്കുകയും ചെയ്യുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന മുനാഫിഖുകൾ പോലെ. അടുത്ത ഭാഗം കൂടി വായിച്ചിട്ട് നിഫാഖിന്റെ കുറച്ചുകൂടി പറയാനുണ്ട്.
وقوله صلى الله عليه وسلم ثلاث من كن فيه فهو منافق. هذا على التغليظ نغويها كما جاءت ولا نفسرها. وقوله صلى الله عليه وسلم لا ترجعوا بعدي كفارا ضلالا يضرب بعضكم رقاب بعض مثل اذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار. مثل سباب المسلم فسوق وقتاله كفر. مثل من قال لاخيه يا كافر فقد باء بها احدهما. مثل كفر بالله تبرؤ من نسب وإن دق ونحو هذه الأحاديث مما قد صح وحفظ. فإنا نسلم له وإن لم نعلم تفسيرها ولا نتكلم فيها ولا نجادل فيها ولا نفسر هذه الأحاديث إلا مثل ما جاءت لا نردها إلا بأحق منها.
أردت നിഫാഖിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറഞ്ഞു നിഫാഖ് കുഫ്റാണ് എന്ന് പറഞ്ഞു. ഉള്ളിൽ കുഫ്ർ വെച്ച് പുലർത്തുകയും പുറത്ത് ഇസ്ലാം കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള കുഫ്റിലാണ്. കുഫ്റിൽ പെടുന്ന നിഫാഖാണ് കുഫ്റു നിഫാഖ് എന്ന് പറഞ്ഞ ഇനമാണ്. എന്നിട്ട് പറയുകയാണ് മുഖൗലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വന്നിട്ടുണ്ട്, തലാത്തു മൻ കുന്ന ഫീഹി ഫഹുവ മുനാഫിഖുൻ, മൂന്ന് കൂട്ടർ, മൂന്ന് കാര്യങ്ങൾ, അത് ആരിലുണ്ടോ അവൻ മുനാഫിഖാണ്. ചില ഹദീസുകൾ നാല് കാര്യങ്ങൾ വന്നത് കാണാം. ആ ഹദീസിൽ കാണാം, മൻ ഹദ്ദസ കദിബ, പിന്നെന്താ മൻ അഹദ ഗദറ, മൻ മൻ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുന്നവൻ, കരാറിലേർപ്പെട്ടാൽ അത് ലംഘിക്കുന്നവൻ, അതുപോലെ തന്നെ സംസാരിച്ചാൽ കളവ് പറയുന്നവൻ, അങ്ങനെ പല ലക്ഷണങ്ങൾ മുനാഫിക ലക്ഷണങ്ങളായി പറയുന്നുണ്ട്. അപ്പൊ ഈ ലക്ഷണങ്ങൾ വന്നവർ കാഫിറുകളാണോ? അതാണ് വിഷയം. നിഫാഖ് എന്നുള്ളത് കുഫ്റാണ്, നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ ഈ ലക്ഷണം പറഞ്ഞ മുനാഫിഖ് കാഫിറാവോ? ഒരാൾ കളവ് പറയുന്നുണ്ട്, ഒരാൾ കരാർ ലഭിച്ച ലംഘിക്കുന്നുണ്ട്, അവൻ മുസ്ലിമായിട്ട് നമ്മൾ അറിയുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്, അവനെ കാഫിറായിട്ടാണോ നാം പരിഗണിക്കേണ്ടത്? ഇവിടെയാണ് നിഫാഖ് രണ്ടു തരത്തിലുണ്ട്. നിഫാഖുൻ ഇഅ്തിഖാദിയ്യുൻ, വിശ്വാസപരമായിട്ടുള്ള നിഫാഖുണ്ട്. നിഫാഖുൻ അമലിയ്യുൻ, അമലിൽ വരുന്ന നിഫാഖുണ്ട്. വിശ്വാസപരമായിട്ടുള്ള നിഫാഖാണ് കുഫർ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ കളിയാക്കുക, റസൂലിനെ കളവാക്കുക, റസൂൽ കൊണ്ടുവന്നതിനെ കളവാക്കുക, ദീനിനെ കളിയാക്കുക, പരിഹസിക്കുക, അതുപോലെ മുസ്ലിമീങ്ങൾക്ക് തോൽവി വരുന്നതിൽ സന്തോഷിക്കുക, മുസ്ലിമീങ്ങൾക്കെതിരായിട്ട് കുഫാറുകളെ സഹായിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നവർ, അതാണ് ഇഅ്തിഖാദി ആയിട്ടുള്ള നിഫാഖ്, അത് കുഫറാണ്. എന്നാൽ അമലി ആയിട്ടുള്ള നിഫാഖ് വന്നിട്ടുണ്ട്, ഇതുപോലെയുള്ള കർമ്മങ്ങൾ, ഇത് നിഫാഖിന്റെ അടയാളങ്ങളാണ്. ഇത് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ യഥാർത്ഥ നിഫാഖിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ ഇത് കുഫർ എന്നുള്ള ഇനത്തിൽ പെടുന്നതല്ല. അപ്പൊ ഈ രണ്ട് വേർതിരിവുണ്ട്. ഈ രണ്ട് വേർതിരിച്ച് മനസ്സിലാക്കണം എന്നുള്ളതിന് അതിനെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ, അഥവാ ആ നിഫാഖുള്ളവൻ കാഫിറാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നില്ല. അതിനെ വ്യാഖ്യാനിക്കേണ്ട രീതി, അല്ലെങ്കിൽ അതിനെ നാം മനസ്സിലാക്കേണ്ട രീതി, മറ്റൊരുപാട് ഹദീസുകളിൽ വന്നതുപോലെയാണ്. മറ്റൊരുപാട് ഹദീസുകളിൽ ഇതുപോലെ വന്നിട്ടുണ്ട്, പ്രത്യക്ഷത്തിൽ കുഫറാണെന്ന് പറയുന്നത്. പക്ഷെ അത് കുഫറായിട്ടല്ല, അതിന്റെ ഗൗരവം അറിയിക്കാനാണ്. കാരണം ഒരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ മുവഹ്ഹിദാണെങ്കിൽ അവൻ വേറെ എന്ത് തെറ്റ് ചെയ്താലും അവൻ നാളെ നരകത്തിൽ നിന്ന് ഒരു ദിവസം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. കാലാകാലം നരകത്തിലാകുന്ന കുഫറല്ല. അതിന് ചില ഹദീസുകൾ കൊടുക്കുകയാണ്, ലാ തർജിഉ ബഅദി കുഫാറൻ ദുല്ലാലൻ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ പരസ്പരം വെട്ടുന്ന രീതിയിൽ നിങ്ങൾ വഴിപഴച്ച കുഫാറുകളായിട്ട് എനിക്ക് ശേഷം നിങ്ങൾ മാറരുത്. അപ്പൊ പരസ്പരം പെരടി വെട്ടിയാൽ, പരസ്പരം യുദ്ധം ചെയ്താൽ, പരസ്പരം കൊന്നാൽ കാഫിറാകുന്നാണ് അതിന്റെ അർത്ഥം, കുഫാറാകുന്നാണ് അതിന്റെ അർത്ഥം അല്ല. കുഫർ പോലെ ഗൗരവമേറിയ കാര്യം എന്നാണ് അറിയിക്കുന്നത്. രണ്ട് മുസ്ലിമീങ്ങൾ രണ്ട് വാളുകളുമായിട്ട് പരസ്പരം ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഇതിന്റെ അർത്ഥം അവൻ കാലാകാലം നരകത്തിലാണ് എന്നാണോ? അല്ല. ഒരു മുവഹ്ഹിദ് ആണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോ ഇതിന്റെ ഉദ്ദേശം അങ്ങനെയല്ല. അതുപോലെ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കുക എന്നുള്ളത് തെമ്മാടിത്തരവും അവനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവനെ വധിക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ കുഫ്റുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുഫ്ർ എന്താണ്? മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന കുഫ്റാണോ എന്നാണ്, കുഫ്റാണ് എന്നാണോ? അല്ല. കുഫ്ർ പോലെ ഗൗരവമേറിയ ശിക്ഷയാണ് എന്നറിയിക്കാനാണ്. അതുപോലെ ഒരാൾ തന്റെ സഹോദരനെ കാഫിറ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രണ്ടാൽ ഒരുവൻ അത് ബാധകമായിരിക്കും, ഒന്നെങ്കിൽ വിളിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ വിളിച്ചവൻ, ഏതെങ്കിലും ഒരാൾക്ക് അത് ബാധകമായിരിക്കും. അതിന്റെ അർത്ഥം അവൻ കാഫിറായി എന്നാണോ? അല്ല. അത്ര ഗൗരവമുള്ള കാര്യമാണ് അവൻ ചെയ്തതെന്നാണ്. അതുപോലെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസുകളെ നമ്മൾ വന്നത് പ്രകാരം തന്നെ പഠിക്കുകയും അതിൽ കീഴൊതുങ്ങുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. സാധാരണക്കാരായ ആളുകൾ ഈ ഹദീസിന്റെ പേരും പറഞ്ഞ് അവൻ കാഫിറാണ്, ഇവൻ കാഫിറാണ് എന്ന് പറയാൻ പാടില്ല. ഇതിന്റെ എല്ലാം ഉദ്ദേശം ആ പറഞ്ഞ തിന്മകൾ, അതിൽ പറയപ്പെട്ട തെറ്റുകൾ, അത് കുഫ്ര് പോലെ അപകടമാണ്, അല്ലെങ്കിൽ കുഫ്രി ലഭിക്കുന്ന ശിക്ഷ പോലെ അപകടമാണ്, അല്ലെങ്കിൽ നരകം ലഭിക്കുന്ന കുറ്റമാണ് എന്നാണ് അതിന്റെ എല്ലാം അർത്ഥം. അല്ലാതെ സ്ഥിരമായി ഖാലിദീന ഫീഹ, നരകത്തിലാകുമെന്നല്ല. അതാണ് നിഫാഖിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ ആ നിഫാഖ് കുഫ്ര നിഫാഖിൽ പെടുന്ന കാഫിറായി പോകുന്ന നിഫാഖല്ല, അമലിയായിട്ടുള്ള നിഫാഖാണെന്ന് പറയാനുള്ള കാരണം. ഇതുപോലെ ഒരുപാട് ഹദീസുകളിൽ ഈ അർത്ഥത്തിൽ വന്നിട്ടുണ്ട്, ഒരു മുസ്ലിം കാഫിറാണെന്ന് പറയുന്നത്. പക്ഷെ അവനെ കാഫിറാക്കാനുള്ള തെളിവല്ല അത്, അവൻ അത് അത്രയും ഗൗരവമേറിയ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തവന്റെ വിധി, ആത്മഹത്യ ചെയ്ത ഒരു ഹദീസിൽ അവൻ കലാകാലം നരകത്തിലാണ് എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ മുസല്ലമത്തായ ഖായിദ എന്താണ്? ഒരാൾ തൗഹീദ് ഉള്ളവനാണെങ്കിൽ അവൻ ഒരിക്കലും കാലാകാലം നരകത്തിലാവില്ല. അപ്പൊ ഇവിടെ ഖാലിദീന ഫിഹ പറഞ്ഞ ഹദീസോ ഈ ഹദീസുകളെ ജംഅ് ചെയ്തിട്ട് അത്രയും കാലാകാലം നരകത്തിലാകാനുള്ള കുറ്റമാണ് അവൻ ചെയ്യുന്നത്. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള ഖായിദ എന്താണ്? മുവഹ്ഹിദുകൾ ഒരു ദിവസം സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ അവൻ ഒരു ദിവസം സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതുപോലെ തന്നെയാണ് ഒരുപാട് വിഷയങ്ങൾ. ഒരു മുസ്ലിമിനെ അറിഞ്ഞുകൊണ്ട് കൊന്നാൽ അവൻ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്താണ്? അവൻ മുവഹ്ഹിദാണെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ശേഷം, അത് പുറത്തു കിട്ടിയതിന് ശേഷം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ഈ ഹദീസുകളുടെ എല്ലാം ഉദ്ദേശം കുഫർ പോലെ അപകടം നിറഞ്ഞതും അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ പോലെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ്. ഇവിടെ ഇത് പറയാനുള്ള കാരണം, നിഫാഖ് അസ്ലിയായിട്ട് കുഫറാണ്, ഏറ്റവും വലിയ അപകടമാണ്, അവൻ നരകത്തിന്റെ അടിത്തട്ടിലാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നാലിന്ന അടയാളങ്ങൾ ഉള്ളവൻ മുനാഫിഖാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, അതുകൊണ്ടുള്ള ഉദ്ദേശം നിഫാഖുൻ അമലിയാണ്, അവൻ കർമ്മങ്ങളിൽ വരുന്ന നിഫാഖാണ് എന്നാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കാനാണ് ഇവിടെ പറഞ്ഞത്. ഈ രീതിയിൽ വന്ന എല്ലാ ഹദീസുകളെയും നാം അതിന് യോജിച്ച രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്.
والجنة والنار مخلوقتان قد خلقتا كما جاء عن رسول الله صلى الله عليه وسلم دخلت الجنة فرأيت قصرا ورأيت الكوثر وطلعت في الجنة فرأيت أكثر أهلها كذا وطلعت في النار فرأيت كذا وكذا فمن زعم أنهما لم تخلقا فهو مكذب بالقرآن وحديث رسول الله صلى الله عليه وسلم ولا يحسبه يؤمن بالجنة والنار.
അടുത്തൊരു കാര്യം, വൽ ജന്നതു വൻ നാറു മഖ്ലൂഖതാനി, സ്വർഗവും നരകവും അത് രണ്ടും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. ചില ആളുകൾ, ബിദഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടില്ല, നാളെ പരലോകത്ത് വിചാരണയ്ക്ക് ശേഷമാണ് അത് സൃഷ്ടിക്കപ്പെടുക എന്ന് വിശ്വസിക്കുന്ന പിഴച്ച വാദക്കാരുണ്ട്. അപ്പോൾ സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ദലീലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഖൽതുൽ ജന്നത ഫറഐതു ഖസ്റൻ, ഞാൻ ഒരു ദിവസം സ്വർഗത്തിൽ പ്രവേശിച്ചു, അവിടെ വലിയൊരു മണിമാളിക കണ്ടു, ഉമർ റളിയല്ലാഹുവിന്റേതാണ് ആ മണിമാളിക എന്നുള്ളതെല്ലാം കാണാം. വറഐതുൽ കൗസർ, കൗസറിനെ കണ്ടു, സ്വർഗത്തിലാണ് കൗസറിന്റെ ഉത്ഭവം എന്ന് കാണാം. വത്തലഅതു ഫിൽ ജന്നതി ഫറഐതു അക്സറ അഹ്ലിഹ, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ അധിക ആളുകളെ ഇങ്ങനെ ഇങ്ങനെ കണ്ടു. വത്തലഅതു ഫിന്നാർ ഫറഐതു കദാ, ഞാൻ നരകത്തിലേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട് എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും ഹദീസുകൾ, ജിബ്രീൽ അലൈഹി സ്വലാം സ്വർഗത്തെ കണ്ടത്, നരകത്തെ കണ്ടത്, നരകം സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് റിവായത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അല്ല അത് സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഇനി സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നാണെങ്കിൽ അവൻ ഖുർആനിനെ കളവാക്കുകയാണ്. എന്നിട്ട് ഇമാം അഹ്മദ് ഹംബൽ ഖുർആനെയും ഹദീസിനെയും കളവാക്കുകയാണ്. എന്നിട്ട് അഹ്മദ് ഹംബൽ റഹിമഹുള്ള പറയാണ്, വലാ അഹ്സബുഹു യുഅ്മിനു ബിൽ ജന്നതി വന്നാർ, ഞാൻ വിചാരിക്കുന്നില്ല അവൻ നരകത്തിലും സ്വർഗത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്ന്. നരകം സ്വർഗം ഉണ്ടെന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ നരകത്തെയും സ്വർഗത്തിലെയും വിശ്വസിക്കാത്തവനെ പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നരകവും സ്വർഗവും, അതിനൊരുപാട് അസറുകൾ ഹദീസുകൾ സഹീഹായി വന്നിട്ടുണ്ട്.
ومن مات من اهل القبله موحدا يصلى عليه ويستغفر له ولا يحجب عنه الاستغفار ولا تترك الصلاه عليه لذنب اذنبه صغيرا كان او كبيرا امره الى الله تعالى اخر الرساله والحمد لله وحده وصلواته على محمد واله وسلم تسليما.
ഈ റിസാലയുടെ അവസാനത്തെ ഭാഗമാണ്, വമൻ മാത മിൻ അഹ്ലിൽ ഖിബ്ലത്തി മുവഹ്ഹിദൻ യുസല്ല അലൈഹി, നമ്മൾ അഹ്ലുസുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ മുവഹ്ഹിദായിക്കൊണ്ട്, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മുസ്ലിമുകളിൽപ്പെട്ട ഒരാൾ മുവഹ്ഹിദായിക്കൊണ്ട് ശിർക്ക് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ മേലെ നാം നിസ്കരിക്കുന്നതാണ്, അവന്റെ ജനാസ നാം നിസ്കരിക്കുന്നതാണ്. വയുസ്തഗ്ഫറു ലഹു, അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നതാണ്. വലാ യുഹജിബു അൻഹുൽ ഇസ്തിഗ്ഫാർ, അവന് ഇസ്തിഗ്ഫാർ തേടുന്നതിന് ഒരു തടസ്സവുമില്ല. അതായത് മുവഹ്ഹിദായിക്കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെ ഒരാൾ മുസ്ലിമായ അഹ്ലുൽ ഖിബ്ലയിൽ പെട്ടാൽ, ഒരാൾ മരണപ്പെട്ടാൽ, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ അവന്റെ മേലെ മയ്യത്ത് നിസ്കരിക്കും. അതുപോലെ തന്നെ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തരുകയും ചെയ്യും. അവൻ ചെയ്ത ഒരു പാപത്തിന്റെ മേലിലും അവന്റെ നിസ്കാരം തടയപ്പെടുകയില്ല, അത് ഒഴിവാക്കുകയില്ല. കാരണം നാം നേരത്തെ പറഞ്ഞതുപോലെ വൻപാപം ചെയ്തവൻ കാഫിറാണെന്ന് വാദമുള്ള ഖവാരിജുകൾ അതുപോലെ മുഅ്തസിലിയാക്കൾ അവരെന്ത് ചെയ്യില്ല, വൻപാപം ചെയ്ത ഒരാളെ മയ്യിത്തിസ്കരിക്കാൻ നിൽക്കൂല. കാരണം കാഫിറിനെ മയ്യിത്തിസ്കരിക്കാൻ പറ്റൂല, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടൂല, തേടരുത് എന്ന് വന്നിട്ടുണ്ട് ഖുർആനിൽ. പക്ഷെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഉറപ്പിച്ച് പറയുന്നു, വൻപാപം ചെയ്തുകൊണ്ട് അവൻ എന്താവില്ല, അവൻ മില്ലത്ത് നിന്ന് പുറത്താവില്ല. അവൻ മുവഹ്ഹിദാണെങ്കിൽ, അവനിൽ ശിർക്ക് വന്നിട്ടില്ല എങ്കിൽ, അവന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യും, ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യും. അത് എന്ത അവസ്ഥയിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ അമ്രുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അള്ളാഹിന്റെ അടുക്കലാണ്. അള്ളാഹുവിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യും, അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ്. ഇരിശാല ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ള ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം ഉപകാരപ്രദമുള്ള അഹ്ലുസുന്നയുടെ അഖീദയും മൻഹജും മനസ്സിലാക്കേണ്ട, നാം ഉറപ്പിക്കേണ്ട ഒരു റിസാലയാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് ചെറിയ രീതിയിൽ അറിയുക. ഉസൂലു സുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയം എന്ന് അറിയുക എന്നത് മാത്രമാണ് ഈ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഭാവിയിൽ നമ്മൾ ഇതിന്റെ ഓരോ കാര്യത്തെയും അതിന്റെ വ്യത്യസ്ത ദലീലുകളെയും അതിൽ പിഴവ് സംഭവിച്ച ആളുകൾ വാദങ്ങൾ എന്താണ് എന്നും അവരുടെ വാദങ്ങൾ അവർ ഉദ്ധരിക്കുന്ന തെളിവെന്താണെന്നും അതിനുള്ള മറുപടി എന്താണെന്നെല്ലാം നിലക്ക് വിശാലമായി ബബില്ലാഹി തൗഫീഖ് നമുക്ക് പഠിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതാണ് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ളയുടെ പ്രശസ്തമായ ഉസൂലു സുന്ന എന്ന റിസാലയിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സഹാബാക്കൾ എങ്ങനെയാണോ ദീനെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കുന്ന, അതുപോലെ കർമ്മത്തിൽ കൊണ്ടുവരുന്ന, അതുപോലെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന ആളുകൾ ഈ മൻഹജിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഇവരാണ് ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്നത്, ത്വായിഫത്തുൽ മൻസൂറ നാളെ സ്വർഗാവകാശികളായി മാറുന്നത്. ഇതല്ലാത്ത ദീനിന്റെ പിഴച്ച വാദങ്ങൾ, അതെല്ലാം പിഴവാണ്, അതെല്ലാം വഴികേടാണ്. സഹാബാക്കൾ എങ്ങനെ വിശ്വസിച്ചോ, എങ്ങനെ മനസ്സിലാക്കിയോ, അത് മാത്രമാണ് ശരി. അതുകൊണ്ട് ദീനിന്റെ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഈ മൻഹജിനെ ഇഷ്ടപ്പെടുക, ഈ മൻഹജിന്റെ ഉസൂലുകളെ കുറിച്ച് പഠിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم وأستغفره إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين.